ദൈവമേ, ഞങ്ങളുടെ ഖിന്നതയോട് സഹായത്തിനായിട്ട് നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷ ഉത്തരം കേട്ടത് അനുഗ്രഹങ്ങളാണ്. ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹരമായി വീണ്ടും ചേരുവാനുള്ള കൊണ്ടും സ്വർഗം സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായിട്ട് തിരുസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഞാനും ഞങ്ങളുടെ ലളിതമായിട്ടുള്ള ക്ലാസ്സുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, വാഴ്ക്കണമേ. അനുഗ്രഹത്തിന് കാരണമായി തിരുവാതിരനെ സഹായിക്കണമേ. ആദ്യയോടൊന്നും കൃപയാതിരിക്കണമേ. ഒരുപാട് ഉത്സവത്തെക്കുറിച്ചുള്ള ഞങ്ങൾ ചിന്തിച്ചു. അത് കൂടുതൽ അനുഗ്രഹരമായ ഞങ്ങളുടെ ആത്മീയ ദിവസത്തിൽ പ്രതിഫലിപ്പാൻ്റെ കൊണ്ടം സംഗതിയാക്കണമേ. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ചേരുവാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിച്ചു. അവിടെ എവിടെയായിരുന്നു ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ദൈവമേ, മനസ്സുകളോട് നീ അവിടെ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ, നീ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകണമേ. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് തൃപ്തി അടയുവാൻ്റെ കൊണ്ട് നിങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ വചന കേൾവി അനുഗ്രഹത്തിന് കാരണമായി തിരുവാതിരനേടെ ആകണമേ. ദൈവമേ, അവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിലായിരിക്കുന്നു. ജീവന്റെ വചനങ്ങളെ പറഞ്ഞു വരുവാൻ്റെ കൊണ്ട് എന്റെ ബലഹീനതയോട് അവിടുന്ന് ചേർന്നിരിക്കണമേ. എന്റെ കൃപ നിനക്ക് മതിയെന്ന് നീ അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. കൃപയിൽ ശിക്ഷിക്കപ്പെടുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ. കേൾക്കുന്നവരിലും പറയുന്നവരിലും നിന്റെ ആത്മാവിനെ പുകരണമേ. ആദ്യയോടൊന്ന് കൃപയാവരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കുന്ന ആളും ജീവിക്കാനായിട്ട് തന്നെ. അമ്മേ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നു. 22-ാം അധ്യായമാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. 20 വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. 21-ാം അധ്യായത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞതിന് ശേഷം 22-ാം അധ്യായം പകുതി പറയാമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ച കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ 21-ാം അധ്യായത്തെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ 21-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം ഞാൻ സകലതും പുതുതാക്കുന്നു എന്നുള്ളതായിരുന്നു. ഇതാ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ദൈവവും മനുഷ്യനുമായി ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുന്നു. ദൈവം മനുഷ്യർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്വത്തെ കുറിച്ചും ആ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ചുമാണ് അവിടെ പറയുന്നത്. കർത്താവ് 2-ാമത്തെ വരവിൽ കർത്താവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്ന സഭയാണ് അവിടെ പറയുന്നത്. അവിടെ ദൈവം തന്റെ ജനത്തോടുകൂടെ വസിക്കും. ദൈവത്തിന്റെ സജീവ സാന്നിധ്യം, വിശുദ്ധന്മാർ സന്തോഷിക്കുന്നു. ദൈവമഹത്വം നിത്യമായി അനുഭവിച്ചറിയുന്ന സ്ഥലമാണ്. കണ്ണുനീരില്ല, ദുഃഖവും ഉറവിളിയുമില്ല, കഷ്ടതയില്ല, മരണമില്ല, വേദനയില്ല, ഇതൊന്നുമില്ലാത്ത അനുഗ്രഹരമായിട്ടുള്ള കാലം സമാഗതമായിരിക്കുന്നു എന്നുള്ള മഹാശബ്ദമാണ് യോഹന്നാൻ കേട്ടത്. അത് 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വരെ അത് കേൾക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ സ്വർഗീയ യെരുശലേമിനെ കുറിച്ചുള്ള വർണ്ണന, സ്വർഗീയ യെരുശലേമിനെ കുറിച്ചുള്ള വർണ്ണനയാണ് അവിടെ കാണുന്നത്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മഹാസൗഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണ് ഈ സ്വർഗീയ യെരുശലേമിൽ നാം കാണുന്നത്. അതാണ് 22-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഞാൻ എന്റെ വേദഭാഗ ചോദ്യ ഉത്തരങ്ങൾ ഇന്ന് പെട്ടെന്ന് പറഞ്ഞ് പോകാം. അതിനുശേഷം 22-ാം അധ്യായത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്നു. 1-ാമത്തെ ചോദ്യം, യോഹന്നാൻ തന്റെ ദർശനത്തിൽ കാണുന്ന പുതിയ യെരുശലേമിനെ എപ്രകാരമാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗമാവുന്ന ദൈവസന്നിധിയിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുന്ന വിശുദ്ധ നഗരമായ യെരുശലേമിനെയാണ് ലിഹ കാണുന്നത്. പുതിയ യെരുശലേമിനെ പറ്റിയുള്ള മുഖവര നൽകിയ ശബ്ദം എവിടെ നിന്നാണ് ശ്രവിച്ചത്? സിംഹാസനത്തിൽ നിന്ന്. ദൈവത്തിന്റെ വാസസ്ഥലം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന പേര് എന്ത്? കൂടാരം എന്നുള്ള പദമാണ്. അത് മറ്റു ഭാഷകളിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രീക്ക് വേർഷനിൽ സ്കേനെ, ഹീബ്രുവിൽ ഷെക്കിന, ടബർനാക്കിൾ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ. മനുഷ്യരുടെ കൂടെ വസിക്കുന്ന ദൈവവും അവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതായിരിക്കും? മനുഷ്യൻ ദൈവത്തിന്റെ ജനമായിരിക്കും, ദൈവം അവരുടെ ദൈവമായിരിക്കും. ഒരു പിതൃവത്വ ബന്ധത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സൃഷ്ടാവും സൃഷ്ടികളുമായുള്ള സ്വന്തം ബന്ധമായിരിക്കും പുതിയ എരുസലേമിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ എരുസലേം കടന്നു പോകുമ്പോൾ മനുഷ്യരിൽ നിന്ന് ദൈവം എടുത്തു കളയുന്നത് എന്തല്ല, മറ്റ് ഉദാഹരണ വാക്യങ്ങൾ ഏതല്ല, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയും, മരണം നീക്കിക്കളയും, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇല്ലാതാകും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35:10, 65:19, 25:8, Hebrews 2:15-9:27, Romans 5:12, 1 Corinthians 15:24. ആരാണ് സകലതും പുതുതാക്കുന്നത്? സിംഹാസനസ്ഥനായ ക്രിസ്തു. ആരാണ് യോഹന്നാനോട് എഴുതുവാൻ കൽപ്പിച്ചത്? അത് സൂചിപ്പിക്കുന്ന സത്യം എന്താണ്? ക്രിസ്തു ആണ് പറയുന്നത്. വെളിപാട് വിശ്വാസയോഗവും സത്യവുമാണെന്നും അതിനെ സംശയിക്കേണ്ട കാര്യമില്ലെന്നുള്ളതുമാണ് യോഹന്നാനിലൂടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത. ഇവിടെ സംഭവിച്ചു തീർന്നു എന്ന വാക്കുകളോട് പറയുന്നുണ്ട്. അത് യോജിപ്പിക്കുന്ന ആശയം എന്താ? ക്രിസ്തുവിന്റെ അധികാരം സകല സംഭവങ്ങളുടെയും പുറകിലുള്ള തീരുമാനമെടുക്കുന്ന ശക്തി ദൈവം തന്നെ ആണ് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ആശയം. ആദിയും അന്തവും എന്നർത്ഥം വരുന്ന ആൽഫ ഒമേഗ എന്നീ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങൾ ഏത് ഭാഷയിലെ അക്ഷരമാലയിലാണ് ഉള്ളത്? ഗ്രീക്ക് ഭാഷയില്. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവിയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും എന്ന് ക്രിസ്തു പ്രസ്താവനയിൽ ദാഹം, ജീവ നീരുറവ തുടങ്ങിയ പദങ്ങൾ എന്തിനെയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ദൈവ സംസർഗത്തിനായുള്ള മനുഷ്യന്റെ തീവ്രമായ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ദാഹം. യെശയ്യ 55:1, Psalms 36:9-42:1, 63:1, Jeremiah 2:13, Zechariah 14:8, Yohanan 7:37. പരിശുദ്ധാത്മാവാണ് ജീവ നീരുറവ. സെന്റ് ജോൺ ചാപ്റ്റർ 7:39, 7:48, and 4:48. പിശാചുമായുള്ള പോരാട്ടത്തിൽ ജയിക്കുന്നവർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നത്? ജീവന്റെ നീരുറവ, രണ്ടാമത് മക്കൾ എന്നുള്ള നിലയിൽ ദൈവമെന്ന പിതാവും ഒന്നിച്ചുള്ള നിത്യവാസം, പിതാവാം ദൈവവുമായിട്ടുള്ള ഒന്നിച്ചുള്ള നിത്യവാസം, തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലെ വാസം ആർക്കുള്ള ഓഹരിയാണ്? അത് എട്ടുകൂട്ടം ആളുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഫീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്ക, ബിംബാരാധികൾ, ഫോഷ്ക്ക് പറയുന്നു. ഈ എട്ടുകൂട്ടർ തീപ്പൊയ്ക ഓഹരിയായി ലഭിക്കുന്നതാണെന്ന് ഇവിടെ പറയുന്നു. കുഞ്ഞാടിന്റെ കാന്തയുടെ ആത്മദർശനം യോഹന്നാനെ കാണിച്ചു കൊടുത്തതാര്? ഇവിടെ വെച്ച് കലശങ്ങൾ കയ്യിലുള്ള 7 ദൂതന്മാരിൽ ഒരാൾ ഉയർന്ന ഒരു വന്മലയിൽ വെച്ചാണ് മണവാട്ടിയെ കാണുന്നത്. മണവാട്ടിയായ സഭയുടെ ദൈവ തേജസ്സിനെ ഏതിനോടാണ് യോഹന്നാൻ രൂപകം ചെയ്തിരിക്കുന്നത്? വിലയേറിയ രക്തമായ സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തത്തോട്. പുതിയ നഗരമായ സഭയുടെ ബാഹ്യഘടനയെ പറ്റി യോഹന്നാൻ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇവ നൽകുന്ന ആന്തരിക സൂചനകൾ ഏതല്ല? പൊക്കമുള്ള മതിലും 12 ഗോപുരങ്ങളും നഗരത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തോലന്മാർ പേരുകളുമുണ്ട്. ഗോപുരങ്ങളിൽ ഇസ്രയേൽ മക്കളിൽ 12 ഗോത്രങ്ങളുടെയും പേരുകൾ കൊത്തിയിട്ടുണ്ട്. ഓരോ ഗോപുരത്തിനും ഓരോ ദൂതന്മാർ വീതമുണ്ട്. 4 ദിക്കിലും 3 ഗോപുരങ്ങൾ വെച്ചാണ് ഉണ്ടായിരുന്നത്. അതിർത്തി സൂക്ഷിക്കുന്നതിനാണ് മതിലുകൾ. വേദപുസ്തകമാണ് മതിൽ. വേദ വിപരീതികളിൽ നിന്നും കൽപ്പന ലംഘനങ്ങളിൽ നിന്നും വിശ്വാസികളെ കാത്തു സൂക്ഷിച്ച് പരിശുദ്ധാത്മ പ്രചോദിതമായി തിരുവെഴുത്തുകൾക്കനുസരിച്ച് ആരാധനയും വിശ്വാസവും സഭാ നടപടികളുമായി അത് തന്റെ മക്കളെ പരിപാലിക്കുന്നു. ദൈവവചനം മതിലുകളാണ് എന്നുള്ള അർത്ഥത്തിലാണ് വേദ പുസ്തകം മതിലുകളാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. മതിലിന്റെ അടിസ്ഥാനം 12 അപ്പോസ്തോലന്മാരാൽ പണിയപ്പെട്ടിരിക്കുന്നു, ദൈവരാജ്യത്തിന്റെ സുവിശേഷകന്മാർ അവർ ആയിരുന്നു. 12 ഗോപുരങ്ങൾ 12 ഗോത്രങ്ങൾക്ക് പ്രവേശിക്കുവാനുള്ളതായിരുന്നു. വിശ്വാസികളായ എല്ലാവരും ഈ 12 ഗോത്രങ്ങളിൽ ഉൾപ്പെടുന്നു. സ്വർഗത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട സഭയായതുകൊണ്ട് ആ ഗോപുരങ്ങളിൽ മാലാഖമാരുണ്ട്, വിശ്വാസികൾക്ക് കാവലാണ് അവർ. 4 ദിക്കിലുമുള്ള ഗോപുരങ്ങൾ ലോകത്തിന്റെ 4 കോണുകളിൽ നിന്നുള്ള സത്യവിശ്വാസികളെ സ്വീകരിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്നു. അവസാനമായി ഗോത്ര പിതാക്കളും അപ്പോസ്തോലന്മാരും അടങ്ങുന്ന 24 പേരുടെ സംഘം. പുതിയ നിയമസഭയും ക്രിസ്തീയ സഭയും രണ്ടല്ല, മറിച്ച് പുതിയ എരുസലേം എന്ന സഭ പഴയ എരുസലേമിന്റെ തുടർച്ചയും പൂർത്തീകരണവുമാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. 16 ചോദ്യം, യോഹന്നാനോട് സംസാരിച്ച ദൂതൻ എന്തൊക്കെയാണ് അളക്കുന്നത്? അളവുകോൾ എങ്ങനെയുള്ളതായിരുന്നു? അളവ് സംഖ്യകൾ എത്രയൊക്കെ ആയിരുന്നു? നഗരത്തെയും അതിന്റെ മതിലിനെയും ഗോപുരങ്ങളെയുമാണ് അളന്നത്. പൊന്നിനാൽ നിർമ്മിതമായ അളവുകോൾ ആണ് ഉപയോഗിച്ചിരുന്നത്. നഗരം സമചതുരമാണ്, വീതിയും നീളവും ഉയരവും സമമാണ്. 1200 നാഴികയാണ് നഗരത്തിന്റെ തോത്. ഇത് ഗ്രീക്ക് ഭാഷയിൽ 12000 സ്റ്റേഡിയ, ഇല്ലെങ്കിൽ 1400 മൈൽ. മതിലിന്റെ അളവ് 144 മുഴം ആയിരുന്നു, 144 ക്യൂബിറ്റ്. ഗോപുരത്തിന്റെ അളവ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. 17, നഗരത്തിന്റെ നിർമ്മാണ ലോഹം ഏതെന്നാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്? സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരുന്നത്. 18, മതിലിന്റെ 12 അടിസ്ഥാനങ്ങളും ഏതൊക്കെ രത്നങ്ങളാലാണ് നിർമ്മിതമായിരിക്കുന്നത്? മതിൽ സൂര്യകാന്തത്താൽ നിർമ്മിച്ചിരിക്കുന്നു. അടിസ്ഥാനങ്ങൾ യഥാക്രമം സൂര്യകാന്തം, നീലരത്നം, മാണിക്യം, മരതകം, നഖവർണി, ചുവപ്പുകല്ല്, പീതരത്നം, ഗോമേതകം, പുഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം, സുഗന്ധിരത്നം ഇങ്ങനെ തുടങ്ങിയ അമൂല്യരത്നങ്ങളാൽ നിർമ്മിതമായിരിക്കുന്നു. 19, നഗരത്തിന്റെ ഗോപുരങ്ങളും നഗരവീതിയും ഏതിനാലാണ് ഒരുക്കപ്പെട്ടിരുന്നത്? ഓരോ ഗോപുരവും ഓരോ തരത്തിലുള്ള മുത്തുകളാൽ അലങ്കരിച്ചിരുന്നു. നഗരവീതി സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കത്താൽ നിർമ്മിതമായിരുന്നു. ഇത് നഗരത്തെ സൂചിപ്പിക്കുന്നതാണ്. നഗരമധ്യത്തിൽ മന്ദിരമില്ലാത്തതിന്റെ കാരണം എന്തായിരുന്നു? സർവശക്തനായ ദൈവമായ കർത്താവും പുത്രനായ കുഞ്ഞാടും നഗരത്തിലെ മന്ദിരമാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യർക്ക് വേറെ മന്ദിരം ആവശ്യമില്ല. 21, പ്രകാശിക്കുവാൻ സൂര്യചന്ദ്രന്മാർ നഗരത്തിലില്ലാതിരുന്നതിന്റെ കാരണം. നഗരം ദൈവജേതസ്സിനാൽ എപ്പോഴും പ്രകാശിതമായിരുന്നു, അതിനാൽ മറ്റ് പ്രകാശ സ്രോതസ്സുകൾ അവിടെ ആവശ്യമില്ല. കുഞ്ഞാടാകുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ജാതികൾ നടന്നു, രാത്രി അവിടെ ഇല്ലായിരുന്നു. അവിടെ സാധാരണ ഉള്ളതിരുന്ന് അവിടെ ചെയ്യാതിരുന്ന പതിവ് എന്തായിരുന്നു? അത് ചെയ്യാതിരുന്നതിന്റെ കാരണം എന്ത്? ഗോപുരവാതിലുകൾ അടക്കിയില്ല. സാധാരണ നമുക്കറിയാം വീടുകളും ഗോപുരങ്ങളും ഒക്കെ നമ്മൾ അടയ്ക്കും, ഇവിടെ ഗോപുരവാതിലുകൾ അടക്കിയില്ല. ലോകത്തിൽ തിന്മ അപ്രത്യക്ഷമായിരുന്നത് കൊണ്ട് ശത്രുക്കളെ ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ശത്രുക്കളില്ലാത്തതിനാൽ വാതിലുകൾ അടയ്ക്കാതെ ഇട്ടിരുന്നു. വിശുദ്ധ നഗരത്തിലേക്ക് വരുന്നവരും വരാത്തവരുമായ ആളുകൾ ആരൊക്കെയാണ്? കൊണ്ടുവരുന്നതും വരാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വരുന്നവൻ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട പൂരാജാക്കന്മാരും ജാതികളുമാണ്. വരാത്തവർ ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെടാത്തവരായ മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവരാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരായ രാജാക്കന്മാരും ജാതികളും മഹത്വവും ബഹുമാനവും അവിടെ കൊണ്ടുവരും. അശുദ്ധമായതൊന്നും ആരും അവിടെ കൊണ്ടുവരികയില്ല. ദിവസത്തിന്റെ ഏത് കാലമാണ് അവിടെ ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ഒരു കാലം മാത്രം നിലനിന്നിരുന്നത്? പകൽക്കാലമാണ് നിലനിന്നിരുന്നത്. ദൈവതേജസ് നഗരത്തിൽ സദാ നിറഞ്ഞിരുന്നതിനാൽ രാത്രി അവിടെ ഇല്ലായിരുന്നു. പുതിയത് എന്ന വിശേഷണം എന്താണ് കുറിക്കുന്നത്? ക്രിസ്തു നവലോകത്തിൽ ലോക നിർമ്മിതിയെ പറ്റി പറയുന്ന പഴയ നിയമ പുസ്തകം ഏത്? ക്രിസ്തു ബന്ധത്തിലാക്കപ്പെടുന്ന ഓരോ മനുഷ്യനും പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ ദൈവവും മനുഷ്യനുമായുള്ള പുതിയ ബന്ധം സംസ്ഥാപിതമാകുന്നു. യെശയ്യാവ് 65-66 ചാപ്റ്ററിലത് കാണാം. യഹൂദ വെളിപാട് ഗ്രന്ഥങ്ങളാണ് നവലോകത്തെ പറ്റി പറയുന്ന പുസ്തകം. പുതിയ ആകാശവും പുതിയ ഭൂമിയും പഴയതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? പഴയ ആകാശത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചത് ശൂന്യതയുടെ അഥവാ ഇരുളിന്റെ പ്രതീകമായ ആഴം എന്ന കടലിൽ നിന്നാണ്. എന്നാൽ പുതിയ നഗരം സൃഷ്ടിക്കപ്പെടുന്നത് പ്രകാശങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് ആണ്. പുതിയ എർച്ചിലവിനെ പറ്റി പറയുന്ന പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങൾ ഏതെല്ലാം? ഓൾഡ് ടെസ്റ്റമെന്റ് ഓഫ് ഡാൻ, സെക്കൻഡ് ബാരു, സെക്കൻഡ് എസ്രാ, യെശയ്യാവ്, എസെക്കിയേൽ ഈ ഭാഗത്തൊക്കെ പറയുന്നുണ്ട്. പൗലോസ് ശ്ലീഹായുടെ എബ്രായ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലും പുതിയ നഗരത്തെ പറ്റി പറയുന്നുണ്ട്. സകലവും പുതുതാക്കുന്നു എന്ന മിശിഹായുടെ പ്രസ്താവനയ്ക്ക് സമാനമായ ആശയങ്ങളും മറ്റ് വേദഭാഗങ്ങൾ ഉദാഹരണങ്ങൾ പറയുക. യഹൂദന്മാർ വെളിപാട് സാഹിത്യ കൃതിയായ ജൂബിലിയസ്, ഫസ്റ്റ് ഈനോക്ക്, സെക്കൻഡ് ബാരൂഖ് തുടങ്ങിയവയിലും പൗലോസ് ശ്ലീഹായുടെ രണ്ടാം ലേഖനത്തിൽ സെക്കൻഡ് കൊരിന്ത്യൻസിലും സമാനമായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണാം. വേഴ്സസ് 2 Corinthians 3:18, 4:16-18, 5:16-27. ആൽഫ ഒമേഗ പ്രയോഗം ജ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? എല്ലാത്തിന്റെയും ഉത്ഭവവും അവസാനവും ദൈവത്തിലാണ്. സകലവും തീരുമാനിക്കപ്പെടുന്നത് അവനാലാണ്. താൻ വാഗ്ദങ്ങളിൽ വിശ്വസ്തനാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ ക്രിസ്തുപ്രയോഗം സംവേദനം ചെയ്യുന്നു. ജയിക്കുന്നവർക്ക് നിത്യജീവൻ അവകാശമായി ഇരിക്കുമ്പോൾ ഏത് ദൈവ വാഗ്ദാനമാണ് പൂർണതയിൽ നിറവേറ്റപ്പെടുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമാണ്. ഉൽപ്പത്തി 17:7. സൗമ്യൽ പ്രവാചകനും പൗലോസ് ലീഹായും ഇത് വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്. 2 Samuel 7:14, Galatians 3:29. ഗന്ധക തീപ്പൂടെ ഓഹരിക്കാരാകുന്നവരുടെ പാപങ്ങൾ എന്തെല്ലാമാണ്? ചെറുകൂട്ടം ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഭയം നിമിത്തം ക്രിസ്തുവിന്റെ വിശ്വാസത്തെ പരിച്ഛേദിച്ച് ചക്രവർത്തിയെ ആരാധിക്കുന്നവരാണ് ഫീരുക്കൾ. വചനം നിമിത്തം ഞെരുക്കുമോ ഉപദ്രവമോ ഉണ്ടാകുമ്പോൾ ഇടറിപ്പോകുന്നവരാണ് അവിശ്വാസികൾ. ചക്രവർത്തി ആരാധനയിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കെടുത്തവരാണ് അറപ്പുള്ളവർ. തന്മൂലം അവർ ക്രിസ്തുവിനെ അപഹസിച്ചു. വിശ്വാസികളുടെ മരണത്തിന് കാരണക്കാരായവരും അവരെ കൊന്നവരുമൊക്കെയാണ് കൊലപാതകന്മാർ. ദുർനടപ്പുകാരെന്ന് പറയുന്ന ലൈംഗികമായ അധാർമ്മിക ജീവിതം നയിക്കുന്നവരാണ് അവരെ പാപികളെന്നും പറയുന്നു. പുറജാതികളുടെ മതപരമായ ചടങ്ങുകളിലും മന്ത്രവാദം പങ്കെടുത്തവരാണ് ക്ഷുദ്രക്കാർ. വിഗ്രഹങ്ങളെയും അന്യ ദൈവങ്ങളെയും ആരാധിക്കുന്നവരാണ് വിഗ്രഹാരാധികൾ. സത്യ ദൈവത്തിനെതിരായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഫോഷ്ക്ക് പറയുന്നത്. എസെക്കിയേൽ പ്രവാചകൻ പുതിയ നഗരത്തെ വർണ്ണിക്കുന്നത് ഏതൊക്കെ അധ്യായങ്ങളിലാണ്? യെശയ്യ 40, എസ്കേൽ പ്രവാചന പുസ്തകം 40 മുതൽ 48 വരെയുള്ള ഭാഗങ്ങൾ. ഇസ്രയേലിന്റെ പ്രവാസ കാലത്ത് അവരെ സദൈര്യപ്പെടുത്തിക്കൊണ്ട് ദൈവ തേജസിന്റെ നിത്യ സാന്നിധ്യം അവരുടെ ഇടയിൽ ഉണ്ടാകും എന്ന് പ്രവചിച്ച് ആരാ? യെശയ്യാവ് chapter 60 verses 1-19. പുസ്തകം എഴുതപ്പെട്ട കാലത്തിനനുസൃതമായി നോക്കുമ്പോൾ യോഹന്നാന്റെ അളവ് കോലിന്റെ നീളം എത്രയാണ്? അത് 10.5 അടി. ദേവാലയം അളക്കുന്നതിനെ പറ്റി മറ്റ് ഏത് അധ്യായങ്ങളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അത് പതിനൊന്നാം അധ്യായത്തിൽ അവിടെ ദൈവാലയ സംരക്ഷണത്തിനായി അളക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വിശുദ്ധ നഗരത്തിന്റെ വലുപ്പം, മഹത്വം, പൂർണ്ണത ഇവ വ്യക്തമാക്കാനാണ് ഇവിടെ ഇത് അളക്കുന്നത്. രണ്ടിലും നീളം, വീതി, ഉയരം ഇവ സമമായിരുന്നു. ഒന്ന് രാജാക്കുമാർ 6:20. ശലോമോന്റെ ദേവാലയം മാനുഷിക അളവുകോൾ കൊണ്ട് നിർമ്മിതമാണെങ്കിൽ ഈ സ്വർഗീയ നഗരം ദൈവത്താൽ നിർമ്മിതമാണ്. മാനുഷികമായ അളവുകൾക്ക് ഇത് അതീതമാണ്. നഗര നിർമ്മിക്ക് ഉപയോഗിച്ച അമൂല്യ രത്നങ്ങളെ പറ്റി യോഹന്നാൻ വിവരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ത്? ഇതിന് യോഹന്നാനെ സ്വാധീനിച്ചിട്ടുള്ള പഴയ നിയമ ഭാഗങ്ങൾ ഏതെല്ലാം? ദൈവം തന്റെ ജനത്തോടൊത്ത് വസിക്കുന്ന നഗരത്തിന്റെ മഹത്വവും ഔന്നിത്യവും തേജസ് വിവരിക്കുവാൻ ഭാഷയോ വാക്കുകളോ അപര്യാപ്തമായതിനാൽ യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുവാനുള്ള ശ്രമം മാത്രമാണ് യോഹന്നാൻ നടത്തുന്നത്. അത് അതിന്റെ പൂർണ്ണതയിൽ അത് തനിക്കറിയാവുന്ന സിമ്പൽ ഉപയോഗിച്ച് അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏസയ്യാവ് 54:11-12 വാക്യങ്ങൾ, എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28:13, തോബീത് 13:16-17, എക്സോഡസ് 28:17-21, 39:10-14. യഹൂദന്മാരുടെ പുരോഹിതന്മാർ തങ്ങളുടെ വിശുദ്ധ വസ്ത്രത്തിൽ മാർപ്പതക്കത്തിൽ എഴുതിയിരുന്ന പേരുകൾ ആരുടേതായിരുന്നു? അത് 12 ഗോത്രങ്ങളുടെ. എക്സോഡസ് ചാപ്റ്റർ 28:39. പുതിയ ലോകത്ത് ദൈവാരാധന നടത്തപ്പെടുന്നത് എവിടെയാണ്? അതിനായി ഒരു പ്രത്യേക മന്ദിരം, ആലയം ഇല്ല. സകലയിടവും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നതിനാൽ വിശ്വാസികൾ എല്ലാവരും ദൈവാലയമായി തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:21, 2 കൊരിന്ത്യർ 6:16. അവസാനം പുത്തൻ എറുസലേം ജീവിതത്തെ പറ്റി സമാനമായ വിവരണം നൽകുന്ന പഴയ നിയമ പുസ്തകം ഏത്? ഏശയ്യാവിന്റെ പുസ്തകം 60:21. 21-ാം അധ്യായത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മള് പഠിപ്പിക്കുന്നതിന്റെ ബേസിൽ അത് മനസ്സിലാകണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ ഈ രീതിയിൽ ചെറുതായിട്ട് അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ക്ലാസ്സും ഇതും കൂടെ ഒരുമിച്ച് കേട്ടാൽ അതിന്റെ കാര്യം മനസ്സിലാകും. നമുക്ക് വെളിപാട് പുസ്തകത്തിലെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. ഒരു സമയം കഴിഞ്ഞു, ഇത് തിരുമിടത്തോളം തീരെ അടുത്ത ആഴ്ച കൊണ്ട് മുഴുവൻ ക്രിസ്ത്യാനിസ് കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ആഗ്രഹിക്കുന്നത്. 22-ാം അധ്യായം എന്ന് പറയുന്നത് പുസ്തകത്തിലെ അവസാനത്തെ ചാപ്റ്റർ ആണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ചാപ്റ്ററിൽ ആരംഭിച്ച പുതിയ എരുസലേമിനെ കുറിച്ചുള്ള വിവരണം ഈ അധ്യായത്തിന്റെ 5-ാം വാക്യം വരെ തുടരുന്നു. അപ്പം പുതിയ എരുസലേം എന്താണ്, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നീട് നമ്മള് 25 മുതൽ 6 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് അത് ഇതിന്റെ ഒരു അനുബന്ധം, ഫൈനൽ വേർഡ്സ് എന്ന് വേണേൽ പറയാം. ചില മുന്നറിയിപ്പുകളും ചില ഉപദേശങ്ങളും ആണ് അവിടെ പറയുന്നത്. അത് നോക്കിയാൽ, വായിച്ചാൽ തന്നെ അറിയാം, പരസ്പര ബന്ധമില്ലാതെ ചേർന്നിരിക്കുകയാണ്. അത് യോഹന്നാന്റെ വചനവും ക്രിസ്തുവിന്റെ വചനവും താൻ മനസ്സിലാക്കിയതുമെല്ലാം ഒരുമിച്ച് വീണ്ടും മനുഷ്യരെ ഒന്ന് ഉറപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പിന്നീട് അവസാനം വരെയുള്ള ഭാഗങ്ങൾ. അവസാനം കർത്താവെ വേഗം വരേണമേ എന്നുള്ള മറാനാഥ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. 1-ാം 1-ഉം 2-ഉം വാക്യം, വീതിയുടെ നടുവ് ആൻഡ് ഹി ഷോഡ് മീ ദ റിവർ ഓഫ് ദ വാട്ടർ ഓഫ് ലൈഫ് ഷൈനിങ് ലൈക് ക്രിസ്റ്റൽ കമ്മിങ് ഔട്ട് ഫ്രം ദ ത്രോൺ ഓഫ് ഗോഡ് ആൻഡ് ആൻഡ് ഓഫ് ദ ലാം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സിറ്റി സ്ട്രീറ്റ്സ് And on either side of the river was the tree of life, which produced 12 kinds of fruit, rendering its fruit according to each month. And the leaves of the tree were for the healing of the nations. Remember the kalinya chapter in the continuation surgiya erusalem ne kurichulla chitrama. So far the description has been the exterior part of the holy city. Now the scene moves inside. ഈ പുതിയ ഈ നഗരത്തിന്റെ പുറമേ ഉള്ള മതിലും അതിന്റെ ഗോപുരങ്ങളെ കുറിച്ചൊക്കെയാ ആദ്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഈ നഗരത്തിനകത്തേക്ക് കയറി. നഗരത്തിനകം എങ്ങനെയാ? നമുക്കറിയാം പലരും ജീവിച്ച് മരിച്ച് ജീവിച്ച ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ പലരുടെയും ഒരു സാക്ഷ്യം, ഒരു വളരെ ഒരു പ്രകാശം നിറഞ്ഞിരിക്കുന്ന അനുഭവത്തിലേക്ക് അവരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ്. പെരുന്നാട്ടിലെ ബദനിയിലെ താനാസി തിരുമേനി കാലം ചെയ്യുന്നതിനും മരിക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് മരിച്ചിട്ട് പിന്നെയും ജീവിച്ചാണെന്നുള്ള ഒരു സംഭവം നിങ്ങൾക്കറിയാമായിരിക്കും. തിരുമേനിയും പറഞ്ഞത് വലിയ പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ ഒരു പ്രകാശത്തിന്റെ അനുഭവം തന്നെയാണ് നമുക്ക് ഈ സ്വർഗത്തിലെ ഈ അനുഭവം നമുക്ക് കാണാൻ. ഇങ്ങനെ സമാനമായി സാക്ഷ്യമുള്ള അനേകം ആളുകളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പളുങ്കുപോലെ ശുദ്ധമായ നദി മാലാഹ യോഹനാനെ കാണിച്ചു. First, there is a river of waterless life. The picture has many souls in the Old Testament. And its back is the river which watered the Garden of Eden and made it fruitful. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ നദിയെ കുറിച്ച് പറയുന്നുണ്ട്, തോട്ടം നനയ്ക്കാൻ. Genesis 2:18-16. തോട്ടം നനയ്ക്കാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു, അത് അവിടെ നിന്ന് നാല് ശാഖകളായി തിരിഞ്ഞ് ആ പ്രദേശം മുഴുവൻ അത് വെള്ളം കൊണ്ട് നിറച്ച് ചൈതന്യവത്താക്കി, ജീവനുള്ളതാക്കി എന്നുള്ളതാ അതിന്റെ ഒരു അർത്ഥം. വീണ്ടും സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് 46:4, ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ നിവാസത്തിൽ തന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ എസക്കിയേലിന്റെ ദർശനത്തിന് സാമ്യമായിട്ടുള്ള ഒരു വാക്കാണ് still closer to Ezekiel's picture of the river which issued from the temple. എസക്കിയേൽ 47 മുതൽ താഴോട്ടുള്ള ഭാഗം, അതിനെ 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ദേവാലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് യാഗപീഠത്തിന്റെ തെക്കു വശത്തു കൂടി കിഴക്കോട്ടൊഴുകി ചാവുകടലിൽ വീഴുന്നതായിട്ടാണ് യോഹന്നാൻ കാണുന്നത്. ഇവിടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നാണ് ജീവജല നദ പ്രവഹിക്കുന്നത്. ജീവജല നദിയെ പറ്റി പഴയ നിയമത്തിലെ പല പരോക്ഷമായിട്ടുള്ള സൂചനകളും യോഹന്നാനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സങ്കീർത്തനം 46:4, Jeremiah 2:13, എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു, അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ കുടിച്ചിരിക്കുന്നു. അത് അവിടെ പറയുന്നുണ്ട്. Joel 3:18, Zechariah 14:8, ഇവിടൊക്കെ നമുക്ക് ഇത് കാണുവാനായിട്ട് നോക്കും. ഇറ്റ് ക്ലോസ്ലി അലൈഡ് വിത്ത് പിക്ചർ സോ കോമൺ ഇൻ ദ പിക്ചർ ഫൗണ്ടൻ ഓഫ് ലൈഫ് ആൻഡ് വി ഹാവ് ഇറ്റ് Revelation 7:17, Revelation 21:6. ഇവിടൊക്കെ ജീവജല നദിയെ കുറിച്ച് ഫൗണ്ടൻ ഓഫ് ലൈഫ്, ജീവ നീരുറവ എന്നുള്ള ഒരു അർത്ഥത്തിൽ പറയുന്നുണ്ട്. This Jeremiah complains that people have forsaken God, who is the fountain of living waters. Jeeva neeruravai uveshiche vellam illatha kinarugale kurichathayittum ivide parayunnundu. Mattoru chintha, it identifies the river of life with the Holy Spirit. Fourth gospel parayunnundu, St. John 7:38-39. He who believes in me, out of his heart shall flow rivers of living water. John goes on to explain, this he said about the Holy Spirit, which those who believed in him were to receive. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, St. John 7:38, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അതിൽ അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നും പറയുന്നുണ്ട്. അപ്പം ഹോളി സ്പിരിറ്റ് എന്നുള്ള ആശയം വളരെ നല്ല അതിന് ചേരുന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എസക്കിയൽ കണ്ട ഉറവ സകലത്തെയും ജീവിപ്പിക്കുന്നതാ. ഇവിടെ സകലത്തെയും ഇവിടെ റവലേഷനിൽ കാണുന്നത് ഇവിടെ ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒഴുകി വരുന്ന ആ നദി സകലത്തെയും ജീവിപ്പിക്കുന്നതാണ്. എന്നാ റവലേഷൻ പറയുന്നത് ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഈ ജീവനാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ജീവിപ്പിക്കുന്നതാണെന്നുള്ളത് പറയുന്നുണ്ട്. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് എന്ന പരിശുദ്ധാത്മാവ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പെന്തക്കോസ്തിയുടെ ശുശ്രൂഷയിലൊക്കെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കേട്ടത്. പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്നതാ, അത് നമ്മൾ വളരെ കേട്ടു. സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലനദിയായ പരിശുദ്ധാത്മാവിനെയാണ് യോഹന്നാൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പിതാവിനോടും പുത്രനോടും കൂടെ ആരാധനയ്ക്ക് അർഹനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്വർഗീയ ആരാധനയുടെ കേന്ദ്രം ദൈവ സിംഹാസനമാണെന്ന് റവലേഷൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിയും സ്വർഗീയ ആരാധനയുടെ കേന്ദ്രം ദൈവ സിംഹാസനം. റവലേഷൻ 7:15-12:5 ഇവിടെയൊക്കെ ഇത് കാണാനായിട്ട് നോക്കും. അപ്പോൾ പിതാവാം ദൈവത്തിന്റെ സിംഹാസനത്തെ പറ്റി മാത്രമേ ഇവിടെ പരാമർശമുള്ളൂ. മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്ന ക്രിസ്തു പിതാവിനോടുകൂടെ സിംഹാസനസ്ഥനായി ഇരിക്കുന്നതായി ഇവിടെ പറയുന്നു. ദൈവസിംഹാസനത്തിൽ നിന്നും അവിഭാജ്യമായ രീതിയിൽ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നതായും ജീവജലത്തിന്റെ പ്രതീകത്തിലൂടെ യോഹന്നാൻ ഇത് കൃത്യമാകുന്നു. ഇത് ത്രിത്വത്തിന്റെ രഹസ്യത്തെ കുറിച്ചുള്ളൊരു വെളിപ്പെടുത്തലായിട്ടും നമുക്ക് ഇത് കാണുവാനായിട്ട് നോക്കും. But it may well be that there is something similar. Those who live in a civilization which stain of tap will bring cold, clear water in any quantity can scarcely understand how precious water was in the East. In the hot lands, water and is literally life. But vellam illatha unangiya varanda sthalathu vellam ennu parayunnathu jeevana. മനുഷ്യന് ജീവൻ പ്രദാനം ചെയ്യുന്ന അത് തന്നെയാണ്. അപ്പൊ ജീവൻ കൊടുക്കുന്നത് തന്നെ പറയുന്നത് തന്നെ ആ ഒരു അർത്ഥത്തിലും നമുക്ക് കാണുവാനായിട്ട് നോക്കും. ജോൺ ടേക്സ് ഹിസ് പിക്ചർ ഓഫ് ദ ട്രീ ഓഫ് ലൈഫ്. ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ടു സോഴ്സസ് എന്നാണ്. ഫ്രം ദ ഗാർഡൻ ഓഫ് ഏഡൻ Genesis 3:6 ആൻഡ് മോർ ഫ്രം എസെക്കിയേൽ. ആൻഡ് ഓൺ ദ ബാങ്ക്സ് ബോത്ത് സൈഡ്സ് ഓഫ് ദ റിവർ There will grow all kinds of trees for food. Their leaves will not wither, nor their food fail, but they will bear fresh fruit every month. Their fruit will be for food, and their leaves for healing. Here again, the rabbinic dream of the future are very close. In the age to come, God will create trees which will be produced food in any month. The man who eats from them will be healed. The rabbinic teachings will all of them. Vrishangal undagum, ee marangal, ee phalangal kazhikkunnavana oru naalum roga shamanam labhikkum ennullathu rabbinic chinthayude oru adisthanam koodiyana. നദിയുടെ ഇരുകരങ്ങളിലുമായി ജീവവൃക്ഷം നിലനിന്നിരുന്നു. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും ഫലം നൽകിയിരുന്നു. അതിന്റെ ഇലകളിൽ നിന്നും ജാതികൾ സൗഖ്യം പ്രാപിക്കും. എസെക്കിയേൽ ജീവനദിയെ പറ്റിയുള്ള ദർശനത്തിന്റെ വ്യക്തമായ സ്വാധീനം തന്നെയാണ്. ആദിയിൽ ഒരു ജീവവൃക്ഷം ഉണ്ടായിരുന്നെങ്കിൽ യുഗാന്തത്തിൽ അനേകം വൃക്ഷങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് എസെക്കിയേൽ പറയുന്നതിന്റെ അർത്ഥം. യഹൂദ പാരമ്പര്യത്തിൽ പറുദീസായെ പറ്റി ഉള്ള വിവരണങ്ങളെല്ലാം തന്നെ ജീവവൃക്ഷത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ട്. റവലേഷൻ 2:7 അവിടെ 12 തരത്തിലുള്ള ഫലങ്ങൾ, 12 വർഷം 12 മാസം തോറും എല്ലാ മാസവും അത് ഫലം പുറപ്പെടുവിക്കും. അത് സ്വർഗത്തിൽ ലഭ്യമാകുന്ന നിത്യജീവന്റെ സമ്പൂർണതയാണ് ഈ 12 എന്നുള്ള സംഖ്യ. ഈ 12 എന്നുള്ള പൂർണ്ണതയുടെ ഒരു സംഖ്യ എന്നുള്ള നിലയിൽ ആ 12 നമുക്ക് കാണാനായിട്ട് വെക്കും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും പരിമിതമല്ല, അത് പൂർണതയുള്ളതാണ്. ആ ഒരു അർത്ഥത്തില വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ശാരീരികവും ആത്മീകവുമായ ആവശ്യങ്ങളോ ദുഃഖങ്ങളോ അവിടെ ഉണ്ടാകത്തില്ല. ജീവവൃക്ഷമായ ക്രിസ്തു എല്ലാ രോഗവും വേദനകളും നീക്കിക്കളയും. മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്, അത് എല്ലാം കൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു അർത്ഥം അവിടെ അവിടെ പറയുന്നത് എന്ന് ഓർപ്പിക്കുക. 3-5 യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിമേലിരിക്കും. ഇനി രാത്രി ഉണ്ടാകില്ല. കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇനി ശാപം ഉണ്ടാകുകയില്ല. ഇതൊരു ഫൈനൽ കൾമിനേഷൻ ഓഫ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിറ്റി ഓഫ് ഗോഡ്. അവിടെയാ there will be no accursed things here. That is to say, there will be no more of the pollution which harm the Christian life. പുനഃസ്ഥാപിക്കപ്പെട്ട യെരുശലേമിനെ പറ്റി സക്കറിയാ പ്രവാചകന്റെ പ്രത്യാശയും ഇത് തന്നെയാണ്. സക്കറിയാ പ്രവാചകന്റെ പുസ്തകം 14:11, പാപത്തിന് അവിടെ സ്ഥാനമില്ല. പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തെ കോപിപ്പിക്കാത്തതിനാൽ ദൈവകോപം മനുഷ്യനുണ്ടാകത്തില്ല. കാരണം അവൻ വിശുദ്ധിയുടെ അനുഭവത്തില, അവൻ ദൈവോന്മുഖമായിട്ട് നിൽക്കുന്നതാ, അവൻ തെറ്റ് ചെയ്യത്തില്ല. ഇതിൽ നിന്നൊക്കെ അകന്ന് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ ആകുന്നത് കൊണ്ട് അവൻ ദൈവകോപം അവൻ അറിയുകയില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. വെളിപാടിൽ സ്വർഗീയ ആരാധനയോടനുബന്ധിച്ചാണ് ദൈവസിംഹാസനത്തെ കുറിച്ച് പറയുന്നത്. മുമ്പ് സൂചിപ്പിച്ചു 4:1-11, 5:1-14, 7:9-13. ഇവിടെ ഒക്കെ ഈ സിംഹാസനത്തെ കുറിച്ച് പറയുമ്പോഴുള്ള അവിടെ സ്വർഗീയ ആരാധന എന്നുള്ളൊരു ആശയം അവിടെ പറയുന്നത്. അപ്പൊ സ്വർഗീയ ജീവിതത്തിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആരാധനയാണ്. അപ്പൊ നമ്മൾ ഈ പലപ്പോഴും സ്വർഗീയം എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത് ആരാധനയാണ്. ആ ആരാധനയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ സ്വർഗീയമായിട്ട് തീരുന്നത്. മൂപ്പന്മാരോടും മാലാഹമാരോടും കൂടി വീണ്ടെടുക്കപ്പെട്ടവർ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കും. ആരാധനയുള്ള പങ്കാളിത്തത്തിലൂടെയാണ് സ്വർഗീയ ജീവിതത്തിന്റെ പരമാനന്ദം അവർ അനുഭവിക്കുന്നത്. അവർ ദൈവത്തിന്റെ മുഖം കാണും. അപ്പൊ സ്വർഗത്തിലെ പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് ആരാധനയാണ്. ഈ ആരാധനയിലൂടെ അവർ ദൈവത്തിന്റെ മുഖം കാണും. God servant shall see his face. The promise will come true that the pure in heart will see God. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും അല്ലേ. നമ്മള് പലപ്പോഴും ബൈബിളിൽ പറയുന്നുണ്ട് ദൈവമുഖം കാണത്തില്ല, ദൈവമുഖം കണ്ടാൽ അവൻ മരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. ഇസ്രായേൽ ന്യായപ്രമാണം നേടിക്കൊടുത്ത മോശ ദൈവമുഖം ദർശിക്കാനായിട്ട് ആഗ്രഹിച്ചു, അവന് സാധിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 33:20 പറയുന്നുണ്ട്, ഒരു മനുഷ്യനും എന്നെ ജീവനോട് കണ്ടിട്ട് അവന് എന്നെ കണ്ടിട്ട് ജീവനോട് ഇരിക്കുകയില്ല. അവിടെ പറയുന്നുണ്ട് എന്നാൽ ഭക്തന്മാർ ദൈവാലയത്തിൽ ചെന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അറിയാം. എന്നാൽ ദൈവത്തെ ദർശിക്കുന്നത് അസാധ്യ കാര്യമല്ലെന്ന് വിശുദ്ധ അമ്പരാൻ പഠിപ്പിക്കുന്നുണ്ട്. പത്താഴ്ചത്തിന് ശേഷം അഞ്ചിന്റെ എട്ട് സമാധാനം നടത്തുന്നവർ ദൈവത്തെ കാണും. വീണ്ടും ഫസ്റ്റ് കൊരിന്ത്യർ 13:12, ഇപ്പോൾ നാം കണ്ണാടികൾ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായിട്ട് കാണും. ഇപ്പോൾ അംശമായി നാം അറിയുന്നു, അപ്പോൾ അറിയേണ്ടതുപോലെ തന്നെ നാം അറിയും. ഹീബ്രൂ 12:14, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ 1:18 സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നുണ്ടെങ്കിലും യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ അവൻ ഇരിക്കും പോലെ തന്നെ കാണും. 1 John 3:2 അവിടെ പറയുന്നുണ്ട്, അവനെ അവന്റെ പ്രത്യക്ഷതയെങ്കിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ അവനായിരിക്കുന്നത് പോലെ നമുക്ക് അവനെ കാണാനായിട്ടൊക്കെ. അപ്പൊ ആ ഒരു പ്രത്യാശയുടെ പൂർണ്ണതയാണ് ഇവിടെ യോഹന്നാൻ സൂചിപ്പിക്കുന്നത്. ഭൂമിയിൽ പ്രതീകങ്ങളിലൂടെ ദൈവസാന്നിധ്യം അനുഭവിച്ച് ആരാധിച്ചെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള ഭാഗ്യം മനുഷ്യൻ ലഭിക്കും. നമ്മൾ പാടുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിട്ടു. അത് മനുഷ്യന്റെ ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പ്രത്യാശയാണ്. അന്ന് ദൈവത്തിന്റെ മുഖം കണ്ട് നമ്മൾ ആരാധിക്കും. സ്വർഗത്തിലിരുന്ന് ദൈവമക്കൾക്ക് ദൈവത്തെ കണ്ട് ആരാധിക്കാൻ, ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ജീവിപ്പാൻ, ദൈവത്തോട് കൂടെ ഇരുന്ന് ജീവിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യാശയുടെ ഒരു പാഠമാണ്. അവന്റെ നാമം അവരുടെ നെറ്റിമേൽ ഇരിക്കും. പരിശുദ്ധ മാമോദീസയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ മുദ്ര, അഭിഷേക മുദ്ര, ഇതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. The sight of God produces two things. It produces perfect worship. അത് അവിടെ ഉണ്ട്. Where God is always seen, all life becomes an act of worship. It produces perfect consecration, വിശുദ്ധീകരണം. The inhabitants of the city will have the mark of God upon their foreheads, showing that they belong absolutely to Him. അപ്പൊ അങ്ങനെയുള്ളവരുടെ നെറ്റിമേൽ മുദ്രയുണ്ട്. നമ്മൾ മാമോദിസ മുക്കുമ്പോൾ പറയുന്നുണ്ട്, ജീവമുദ്ര പ്രാപിക്കാൻ അടുത്തു വന്നിരിക്കുന്ന ഈ പൈതലിനെ നീ അനുഗ്രഹിക്കണമേ അല്ലേ. നമ്മളൊക്കെ ഒരു അഭിഷേകത്തിന്റെ മുദ്ര പ്രാപിച്ചവരാ. മുദ്ര സൂചിപ്പിക്കുന്നത് ബിലോങ് ഒരാളുടെയാണ്. ഒരാളുടെ മുദ്രയുണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരുടെ മുദ്ര ഉണ്ടെങ്കിൽ അത് രാജാവിൻ്റെതാണെന്നുള്ളതാണ് അല്ലെ. രാജവാഴ്ചയുടെ ഒരു കാലത്തൊക്കെ അതാണ്, രാജാവിന്റെ മുദ്ര ഉള്ള ഒരു ഒരു പേപ്പർ കൊടുത്താൽ അത് രാജാവിൻ്റെതാ. എന്തെങ്കിലും ഒരു സാധനം രാജാവിന്റെ രാജ്യത്തിന്റെ മുദ്രയുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെതാ, വ്യക്തിയതയല്ല. അപ്പോൾ നമ്മളൊക്കെ അഭിഷേക മുദ്ര പ്രാപിച്ചവരാ, അത് അജീവമുദ്രയാ. ആ അഭിഷേക മുദ്ര വിശ്വാസികളിൽ നിത്യമായി സ്ഥിതി ചെയ്യും. നമ്മളൊക്കെ നെറ്റിക്ക് നമ്മളെ പിതാവിന്റെയും പുത്രന്റെ നാമത്തിൽ മുദ്രയിട്ടവരാ. ഈ മുദ്ര പുറത്ത് കാണാനായിട്ട് ഒക്കത്തില്ലെങ്കിലും അത് ഒരു നിത്യമുദ്രയാണ്, ദൈവത്തിന്റെ വകയാണെന്നുള്ളതിന്റെ സൂചകമാണ്. നാം ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാൻ നമുക്കിടയാകണം. ക്രിസ്തുവിനാൽ വിശ്വാസികൾ പ്രാപിച്ച അഭിഷേക മുദ്ര അവരിൽ വസിക്കും. ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ ക്രിസ്തുവിന്റെ ദാസന്മാരും വാത്സല്യവാന്മാരുമായി നിൽക്കുവാൻ ഇട നൽകുന്നതാണ് നമുക്ക് ലഭിച്ച ഈ ക്രിസ്തീയ മുദ്ര എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ജോൺ റിട്ടേൺസ് ടു ഹിസ് വിഷൻ ദാറ്റ് ഇൻ ദി സിറ്റി ഓഫ് ഗോഡ് ദേർ ക്യാൻ നെവർ ബി എനി ഡാർക്ക്നെസ് നോർ നീഡ് ഓഫ് എനി അതർ ലൈറ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ദയർ. പല പ്രാവശ്യം അതിനെ വിവരിച്ചിട്ടുള്ളതാണ്, അത് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ അധ്യായത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞു. യുഗാന്ത്യത്തിലെ സിയോനിൽ സൂര്യചന്ദ്രന്മാർക്ക് പകരം ദൈവത്തിന്റെ തേജസ്സായിരിക്കും പ്രകാശം പരത്തുന്നതെന്നുള്ള പ്രവാചകന്റെ ആ പ്രവചനത്തിന്റെ മാതൃകയാണ് ഇവിടെ എഴുതുന്നത്. രാവും പകലും എന്ന വ്യത്യാസമില്ലാതെ നിത്യമായി പ്രകാശമായിരിക്കും യഹോവയുടെ ദിവസമെന്ന് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. സ്വർഗീയ യെരുശലേമിൽ ദൈവം നിത്യമായി സന്നിഹിതനായിരിക്കുന്നതാണ്. പ്രകാശത്തിന് ദൈവ സൃഷ്ടികളായ സൂര്യചന്ദ്രന്മാരുടെ ആവശ്യമുണ്ട്. പ്രഭുത്വം എഴുതിയപ്പോഴും നമ്മുടെ സൃഷ്ട പ്രകാശത്തിന്റെ സൂര്യചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് സൃഷ്ട പ്രകാശങ്ങളാണ്, ക്രിയേറ്റഡ് ലൈറ്റ്. ഇത് ദൈവത്തിൽ നിന്നുള്ള പ്രകാശമാണ്. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. രാജ്യത്വം അനുഭവിക്കും ദൈവത്തോട് കൊടുവാൻ എന്ന ദാനിയേലിന്റെ വാക്കുകൾ 7:18 and 7:27 അതിന്റെ ഒരു അനുസ്മരണം തന്നെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. സ്വർഗീയ യെരുശലേമിലെ പൗരന്മാരെ പറ്റി അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്നാണ് യോഹന്നാൻ പറയുന്നത്. 22:5, 5:10 അപ്പം ഭൂമിയിലെ രീതിയിൽ ഒരു രാഷ്ട്രീയ ശക്തിക്ക് അവരുടെ മേൽ അധികാരമില്ല, അവർ സ്വതന്ത്രരാ. വിശ്വാസികൾ ദൈവപുത്രന്മാരായി തീരുന്നതിനാൽ അവർ ക്രിസ്തുവിനോട് രാജാവായിട്ട് വാഴും. അപ്പം ക്രിസ്തുവിന്റെ വിധേയത്വത്തിന് കീഴെ നമ്മൾ ആയി തീരുമ്പോൾ നമ്മൾ സ്വതന്ത്രരാണ് എന്നുള്ളതാണ്. ദൈവപുത്രന്മാരായ സ്വാതന്ത്ര്യം അനുഭവിക്കും എന്നുള്ളതും നമ്മൾ the vision ends with the promise that people of God will reign forever and ever. In the perfect submission to him, they will find perfect freedom through royalty. നമുക്കറിയാം കാലത്തൊക്കെ രാജാക്കന്മാരെ ഞാൻ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നതിൽ ഒരു സന്തോഷം കണ്ട് പൗലുസ്ലിഹായിട്ട് പറയുന്നുണ്ട്, പല പ്രാവശ്യം അവിടെ ആവർത്തിക്കുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ. ആ ദാസ്യത്വത്തിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ പെർഫെക്റ്റ് സബ്മിഷനിലൂടെയാണ് നമ്മള് പെർഫെക്റ്റ് ഫ്രീഡം നമ്മൾ അനുഭവിക്കുന്നത്, ആ ഒരു രാജകീയ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത് എന്നുള്ളതും പ്രത്യേകമായിട്ട് നാം ഓർത്തിരിക്കണം. 6:27 ഫൈനൽ വേർഡ്സ് ആണ്. ഇത് അനുബന്ധമാണെന്ന് വേണം പറയാം. ചില മുന്നറിയിപ്പുകള് ചില ഉപദേശങ്ങള് പരസ്പരമില്ലാതെ ചേർത്തിരിക്കുന്നു. ഓരോ വചനവും ഉച്ചരിക്കുന്നത് ആരാണെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നില്ല. ക്രിസ്തുവിന്റെ വചനങ്ങൾ ചേർത്തിരിക്കുന്നത് മാലാഖിയിൽ നിന്നോ അല്ലെങ്കിൽ യോഹന്നാൻ നേരിട്ട് കേട്ടതോ ആയിരിക്കണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ: ഒന്ന്, ഈ പുസ്തകത്തിൽ ദൈവിക വെളിപാടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നതിന്റെ കാതൽ. ഈ പുസ്തകം ജീവന്റെ പുസ്തകമാണ്, ഇത് ദൈവത്തിന്റെ ജീവന്റെ വെളിപാടുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് അടിവരയിട്ട് ഓർപ്പിക്കുക. 2, ലോകാവസാനം ആസന്നമായിരിക്കും. റെവലേഷനിൽ ആമുഖവും അനുബന്ധവും നമ്മൾ വളരെ നമ്മൾ ആദ്യം ഓർപ്പിച്ചത് ഇപ്പൊ പറയുന്നു നമ്മൾ സാമ്യമുണ്ട്. ഈ പുസ്തകം വിശ്വസനീയമായ പ്രവാചനമാണെന്നും ദൈവം നേരിട്ട് വിളിച്ച പ്രവാചകൻ ഉണ്ടായ ദർശനങ്ങളുടെ ഉള്ളടക്കമാണെന്നും ഇത് സഭയിൽ വായിക്കാനുള്ളതാണെന്നും ഇതിലെ ദൂത വിശ്വാസികളുടെ ആശ്വാസത്തിനും പ്രോത്സാഹനത്തിനും ഉള്ളതാണെന്നും ഇവിടെ രണ്ടിടത്തും അവിടെ പറയുന്നുണ്ട്. What remains of the last chapter of the Revelation history is disjointed. Things are set down without any apparent order. There are repetitions of what has gone before, and it is often very difficult to be sure who is the actual speaker. There are two possibilities. It may be that John is deliberately sounding again many of the themes which run through his book and bringing on the stage many of the characters for a final message. It is perhaps more likely that he did not finally set in order this last chapter that we have it in unfinished form. യോഹന്നാൻ കണ്ടത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ചകറ്റി നിൽക്കുക. ഇത് ശക്തമായി ജനങ്ങളിലേക്ക് ഇതുവരെ താൻ പറഞ്ഞതൊന്നും അതിന്റെ ശക്തിയിൽ സന്നിവേഹിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ അദ്ദേഹം വീണ്ടും തന്റെ മനസ്സിൽ തോന്നിയത് വളരെ ശക്തമായിട്ടെടുത്ത് പറയുന്നു. അതുകൊണ്ടാണ് ഇത് വളരെ ഡിസ്ജോയിന്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ആരാണ് ഇതിന്റെ ആക്ച്വൽ ഓദർ എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ക്ലിയർ അല്ല. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആ ഡിസ്റ്റർബ്ഡ് മനസ്സിൽ ഇത് ജനത്തെ ബോധവൽക്കരിക്കുക, ഇത് ജനം അറിയേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിൽ പറയുന്നതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് നോക്കും. 6 മുതൽ 11 വരെയുള്ള വാക്യം, പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടതെന്ന് ദാസന്മാർ കാണിച്ചു കൊടുക്കുക. തന്റെ ദൂതനെ അയച്ചു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു ദൂതൻ. ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട് അയത്തരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരൻ പ്രവാചകന്മാരുടെ ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹോദരത്തിനത്രേ. ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ സംസാരിക്കുന്നത് സ്വർഗീയ യെരുശലേം യോഹന്നാന് കാണിച്ചു കൊടുത്ത മാലാഖയ. The first is one of the angels who have been interpreters of the divine things to John. Once again, he stresses the truth of all that John has seen and heard. Orikkal kooda adheham stress cheythu paraya. The God of the Spirit of the prophet means the God who inspired the mind of the prophet. Therefore, the message of John received came from the same God who has inspired the great prophets of the Old Testament and must be treated with equal seriousness. പ്രവാചകന്മാരെ ഉദ്ബോധിപ്പിച്ച ആ തമ്പുരാൻ തന്നെയാണ് എന്നുള്ളത്, മാലാഖ തന്നെയാണ് ആ മുഖത്തിലെ വേഗത്തിൽ സംഭവിക്കേണ്ടത് ദാസന്മാർ ഇവ കാണിച്ചു കൊടുക്കുന്നതാണ് റെവലേഷനിൽ ഉള്ളടക്കമെന്ന് മാലാഖ പറയുന്നു. പ്രവാചകന്മാരെ ആത്മപൂർണനാക്കിയ ദൈവം തന്നെയാണ് ഈ റെവലേഷൻ നൽകി. അപ്പൊ അതിന്റെ ആധികാരികത ഒന്ന് എടുത്തു പറയുക. അതിനാൽ ഈ ദൂതന്റെ വിശ്വാസനീയതയെ പറ്റി ആരും സംശയിക്കരുത് എന്ന് സംശയിക്കേണ്ട കാര്യമില്ല എന്ന് യോഹന്നാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. സെക്കൻഡ് സ്പീക്കർ ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഹി റീറ്ററേറ്റ്സ് that his return is not to be long delayed. Then he pronounces his blessing on the man who reads and obeys the word of John's book. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. അപ്രതീക്ഷിത ക്രിസ്തു തന്നെയാ പറയുന്നത്. അപ്രതീക്ഷിതമായ സമയത്തുള്ള തന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി ഉറപ്പിക്കുക. അത് മാത്യു ചാപ്റ്റർ 24 ഇവിടെ പലയിടത്തും നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ മാലാഖയിലൂടെ ക്രിസ്തു തന്നെ തന്റെ വാക്കുകള് ഉച്ചരിക്കുന്നത്, ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സഭയ്ക്കുണ്ടാകാൻ പോകുന്ന വലിയ പീഡയിൽ വിശ്വാസ സ്ഥിരതയോടെ നിൽക്കുന്നവരെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. The last speaker is John. He identifies himself as the author of the book. Then strongly enough, he delivers exactly the same warning in his angel worship as in Revelation 19:10. He certainly leaves us in no doubt that worship of angels is wrong and that worship must be given to God alone. But three speakers in here, first angel, second Jesus Christ himself, third Saint John. താൻ എഴുതിയിരിക്കുന്ന സംഗതികൾ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തതാണെന്ന് യോഹന്നാൻ സാക്ഷീകരിക്കുന്നു. ഈ ഗ്രന്ഥം തന്റെ ഭാവനയുടെ ഫലമല്ല, ദൈവദൂതനിലൂടെ തനിക്ക് വെളിപ്പെട്ടതാണ്. മാലാഖയെ നമസ്കരിക്കാൻ ശ്രമിക്കുക, അത് മാലാഖ വിലക്കുകയും ചെയ്തതിനെ കുറിച്ച് 19 പറയുന്നുണ്ട്. Vidnat certainly leaves us no doubt that worship of angel is wrong and worship must be given to God alone. Devathinu mathram nammal aaradhane arpikkavu ennullathu ivide eduthu parayunnu. Nerathe paranjathana adu onnode Yohannan adu sujipikkunnu. Adinte arthathe manasilakkuvan vendittana ivide veendum adu sujipikkunnathu. 19 പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്.
അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. 10-11 വാക്യമാണ്. ഈ വാക്യങ്ങളിൽ this passage insists that the coming of Christ is close at hand. It must be risen Christ who is speaking. ക്രിസ്തു തന്നെയാണ് ഇത് പറയുന്നത്. ഈ വാക്യങ്ങളിൽ മാലാഖയാണെങ്കിലും ക്രിസ്തുവിന്റെ കൽപ്പനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാനിയേലിന്റെ പ്രവചനങ്ങളുടെ അവസാന ഭാഗത്ത് ഈ വചനങ്ങൾ അടച്ച് മുദ്രയിടണം എന്നവിടെ പറയുന്നുണ്ട്. എന്നാൽ ഈ വചനങ്ങളെ അടച്ച് മുദ്രയിടുക എന്നുള്ള നിർദ്ദേശം ഉണ്ടായി ദാനിയേൽ 12:41. കാരണം ആ ദാനിയേലുണ്ട് ആ ദർശനത്തിൽ യുഗാന്തം ദീർഘനാളുകൾക്ക് ശേഷമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ സമയം അടുത്തിരിക്കുക, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അപ്പം കാല അന്ത്യം ആയി, യുഗാന്ത്യമായി ഇത് മുദ്രയിടരുത് എന്നുള്ള നിർദ്ദേശമാണ് യോഹന്നാൻ കൊടുക്കുന്നത്. ലോകാന്ത്യത്തിന് ഇനി കാലതാമസമില്ല. ന്യായവിധിയുടെയും പ്രത്യാശയുടെയും ദൂത് ഉടനെ തന്നെ ലോകത്തിൽ അറിയിക്കണം എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ഇഷ്ടം. മനുഷ്യർക്ക് മാനസാന്തരത്തിന് പോലും സമയമില്ലാത്ത രീതിയിൽ യുഗാന്തം അടുത്തിരിക്കുന്നു എന്ന് യോഹന്നാൻ ഉറപ്പാണ്. അതുകൊണ്ടാണ് അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ എന്ന് പറയുന്നത്. ഇന്ന കാലത്ത് മാനസാന്തരത്തിന് സമയം ഉണ്ടായിരിക്കില്ല എന്ന് കർത്താവ് പലയിടത്തും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. The older apocalypses written between the testament, the instruction is always to seal them and lay them at the distant future. അപ്പോൾ ആ ഇൻഡക്ഷൻ ഉണ്ടായ അപ്പോസ്തലങ്ങളെല്ലാം സീൽ ചെയ്ത് സൂക്ഷിക്കണമെന്നായിരുന്നു. എന്നാൽ ഇവിടെ അതിന് വിപരീതമായിട്ട് ഇത് സീൽ ചെയ്യരുത്. But now it is not the time to seal, but it is time to open and read. For the coming of Christ will take place at any moment. What the meaning? There are three possibilities. There comes at a time when too late of faith. In Daniel we read, the wicked shall do wickedly. As Ezekiel had, he that will hear, let him hear. And he that will refuse to hear, let him refuse. A man can so long refuse the way of Christ that the end he cannot take it. The sign against the Holy Spirit. ദൈവാത്മാവിനെതിരെയുള്ള പ്രവർത്തനമാണ്. The ancient commanded Andrea says, the risen Christ is saying, let each man do what pleases him. I will not force his choice. This then would be another warning that every man is writing his own destiny. അപ്പം ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം ഇമേജ് ഓഫ് ഗോഡ് കൊടുത്തു. മനുഷ്യന്റെ ദൈവം തന്റെ സ്വന്തം ഛായയിലും ദിശയിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്വരൂപത്തിലുമാണ്, ഇമേജ് ആൻഡ് ലൈക്നെസ്സിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഇമേജ് ഓഫ് ലൈക്നെസ് എന്ന് പറയുന്നത് മനുഷ്യന് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിൽ അവൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനും ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് അനുകൂലമായി ജീവിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെടുന്നില്ല. അവൻ അവസരങ്ങൾ കൊടുക്കും, അവനെ അതിൽ നിന്ന് തിരിപ്പിക്കുവാൻ ദൈവം അവസരങ്ങൾ ധാരാളമായിട്ട് കൊടുക്കും. പക്ഷെ ആ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ് ദൈവീക മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മയും അതിനു വേണ്ടിയിട്ടാണ് ശിക്ഷിച്ചിരിക്കുന്നത്. നന്മ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ തക്കുണ വലിയ വിളി നമുക്കുണ്ട്. ആ വിളിക്ക് അനുസരണമായി ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസിന്റെ ടൈം ഏകദേശം കഴിഞ്ഞു. അടുത്ത ആഴ്ച ഇത് കംപ്ലീറ്റ് ചെയ്തതിന്റെ ക്വസ്റ്റ്യൻ ആൻസറോടെ തരാനായിട്ട് നോക്കും. സൗണ്ട് കറക്റ്റ് ആയില്ല എന്നാ പോലും ദൈവം കൃപ ചെയ്ത് ഇത്രയും സംസാരിക്കാൻ തക്കവണ്ണം കൃപ ചെയ്തു. കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്ത ആഴ്ച ക്ലാസ് എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ കഴിയുമ്പോൾ പഴയ നിയമത്തിന്റെ ക്ലാസ് എടുക്കാനായിട്ട് നോക്കും.
Okay. Thank you, Achin. അപ്പം അടുത്ത ആഴ്ച നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പഴയ നിയമം അതിന്റെ കൂടെ തന്നെ തുടങ്ങാം അല്ലേ?
ആ തുടങ്ങാം. അതെ
ഓക്കെ. അടുത്ത ആഴ്ച അപ്പം ലതാ കൊച്ചുമ്മയും പഠിപ്പിക്കുന്നുണ്ടായിരിക്കും അച്ഛന്റെ കൂടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഴയ നിയമം ഒന്നിലെ അധ്യക്ഷന്മാരുടെ 12 അധ്യായം തൊട്ട് തുടങ്ങുന്നതായിരിക്കും. നാളെ പതിവ് പോലെ പി സി ജോസഫിന്റെ ക്ലാസ് കാണും. മിക്കവാറും അച്ഛന്റെ ഇത് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കണം. ഒരു റിവിഷൻ പോലെ ആയിരിക്കും എടുക്കുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാം, അല്ല നമുക്ക് ചോദിക്കാം. ഒരു ക്ലാസ് കൊണ്ട് മുഴുവൻ റിവൈസ് ചെയ്യുമോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അച്ഛന് തീർക്കുമെന്നാണ് പറഞ്ഞത്. അതെ, അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യണേ എന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്തോഷം, നന്ദി പ്രകടിപ്പിക്കുന്നു. അതുപോലെ നാളെയും അറ്റൻഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക്
പ്രാർത്ഥിക്കാം. വിശുദ്ധവാമിത്രാജയമുള്ള നിന്റെ സ്ലീപായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുറുഹാശുദ്ധമെന്റെ കുടിയിരുപ്പിൽ ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചിന്തിക്കണമേ. ദൈവമായ കർത്താവേ, നെരുക്കുലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചിറകിൽ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ തിരുസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാൻ തക്കോണി ഞങ്ങളെ സഹായിച്ചു. ദൈവമേ, കേട്ട വചനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവം അനുഗ്രഹകരമായി ദൈവമേ ക്ലാസ്സുകളിൽ ദൈവത്തെ അന്തിത്തോടെടുക്കുവാൻ തക്കോണി ഞങ്ങളെ സഹായിച്ചു. ദൈവമേ, നല്ല കുലത്ത് വീണവിച്ച പോലെ ദൈവമേ ഫലം കായ് പുറപ്പെടുവിക്കുവാൻ തക്കോണി ഞങ്ങളെ രക്ഷണമേ. ദൈവമേ, ചെടിയനെ ശുദ്ധീകരിച്ചവർക്കായിട്ട് സ്തോത്രം. അവിടെ അവിടെ ആയിരുന്ന ദൈവമേ ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെയും ഓർക്കുന്നു. മനസ്സുകളോട് ഇടപെടേണ്ടത് ജീവിതത്തിൽ ചെറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യത്തെ കുറിച്ച് ദൈവമേ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് അതിനനുസരണമായി ഞങ്ങളുടെ ജീവിതത്തിൽ തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കേട്ട വചനങ്ങളെ ഓർക്കുന്നു. അവിടെ ആരും സംബന്ധിച്ചവരെ ഓർക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളോട് ചേർന്നിരിക്കുന്നു. രോഗികളായിരിക്കുന്നവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്വർഗീയമായിരുന്ന സമാധാനം ഞങ്ങൾക്ക് തരണമെന്ന്, ദൈവബദ്ധികോസ്റ്റ അനുഭവത്തിലൂടെ ആത്മാവിനെ പ്രാപിച്ചവരാകുന്നു ഞങ്ങൾ. ദൈവമേ, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിത്തീരുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃഷിയവർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോജനപിച്ചമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സതമയാന്റെയും വിജയും ദൈവമേ, ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും ദിവസത്തിന്റെ ശീലം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ തിരുമേനെ ഓർക്കുന്നു. സഭയുടെ വിവിധ ശ്രേണികളിലിരുന്ന് സഭ നയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽപ്പെടണമേ. രാത്രിയിൽ കൃപ കൂട്ടായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ സഹായിക്കും. നാളം സ്തുതിപ്പാനായിട്ട് തന്നെ. ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. ബൈ.
ഗുഡ് നൈറ്റ്. താങ്ക് യു. ബൈ.